ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
ഇന്ത്യയിലെ ഫേസ്ബുക്ക് വഴി വിദ്വേഷ വ്യാജ പ്രചാരണങ്ങൾ വ്യാപകമെന്ന റിപ്പോർട്ട് പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ തോറ്റതിനെ തുടർന്ന് പേസർ മുഹമ്മദ് ഷമിക്കെതിരെ സമൂഹമാധ്യമങ്ങളിലൂടെ വ്യാപക വിമർശനവും പരിഹാസവും ഉയർന്നത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. 3.5 ഓവറിൽ 43 റൺസ് വഴങ്ങി ഇന്ത്യയെ എളുപ്പം തോൽവിയിലേക്ക് നയിച്ചു എന്ന പരിഹാസത്തേക്കാൾ മുഹമ്മദ് ഷമി എന്ന പേരാണ് വിമർശകരുടെ വിദ്വേഷ പരാമർശങ്ങൾക്ക് കാരണമായത്. ഇന്ത്യയിൽ വ്യാജവാർത്തകളും വിദ്വേഷ പരാമർശങ്ങളും വ്യാപകമാണെന്നും ഇത്തരം ചെയ്തികളുടെ വേരറുക്കുന്ന നടപടി ഫേസ്ബുക്ക് അടക്കമുള്ള സോഷ്യൽ മീഡിയകൾ സ്വീകരിക്കണമെന്നും മുറവിളി ഉയരുന്നതിനിടെയാണ് ഷമിക്കെതിരെയുള്ള മതം പറഞ്ഞുള്ള ആക്രമണങ്ങൾ എന്നത് വിഷയത്തിന്റെ ഗൌരവം ഒന്നുകൂടി ഉറപ്പിക്കുന്നു. ഷമിക്ക് പിന്തുണയുമായി മുൻ താരങ്ങളും ഇപ്പോഴത്തെ താരങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ വന്നിട്ടുണ്ട്. അവരുടെ ചില പരാമർശങ്ങൾ നോക്കാം. നമ്മൾ ഇന്ത്യൻ ടീമിനെ പിന്തുണയ്ക്കുമ്പോൾ ടീമിനെ പ്രതിനിധീകരിക്കുന്ന ഓരോ താരത്തെയുമാണ് പിന്തുണയ്ക്കുന്നത്. മുഹമ്മദ് ഷമി വളരെ ആത്മാർത്ഥതയുള്ള ലോകോത്തര താരമാണ്. ഏതൊരു കായിക താരത്തിനും സംഭവിക്കുന്നതുപോലെ ഈ പ്രത്യേക ദിവസം അദ്ദേഹത്തിന്റെ പ്രകടനം അല്പം മോശമായി എന്നേയുള്ളൂ. ഞാൻ ഷമിക്കും ഇന്ത്യൻ ടീമിനൊപ്പമാണ് എന്ന് സച്ചിൻ തെണ്ടുൽക്കറിന്റെ ട്വീറ്റ്. മുഹമ്മദ് ഷമിക്കെതിരായ ഓൺലൈൻ ആക്രമണം ഞെട്ടിച്ചു. എല്ലാവരും അദ്ദേഹത്തിനൊപ്പമാണ്. ഷമി കഴിവ് തെളിയിച്ച ചാമ്പ്യൻ ബൌളറാണ്. ഇന്ത്യൻ ജേഴ്സി അണിയുന്ന ഏതൊരു താരത്തിന്റെയും ഹൃദയത്തിൽ ഇന്ത്യയുണ്ട്. പ്രത്യേകിച്ചും ഏതൊരു ഓൺലൈൻ ആൾക്കൂട്ടത്തെക്കാളും നിനക്കൊപ്പം ഞങ്ങളുണ്ട് ഷമി എന്ന് വീരേന്ദർ സേവാഗ്. ഞാനും പാകിസ്ഥാനെതിരെ ഇന്ത്യ തോറ്റ മത്സരങ്ങളുടെ ഭാഗമായിരുന്നിട്ടുണ്ട്. അന്നൊന്നും ആരും എന്നോട് പാകിസ്ഥാനിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്ത്യയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ പരിപാടി അവസാനിപ്പിക്കണമെന്ന് ഇർഫാൻ പഠാൻ. ഇന്ത്യ പാകിസ്ഥാനോട് തോൽക്കുമ്പോൾ കളത്തിലുണ്ടായിരുന്ന 11 താരങ്ങളിൽ ഒരാൾ മാത്രമാണ് മുഹമ്മദ് ഷമി. അല്ലാതെ അദ്ദേഹം കളത്തിലൊറ്റയ്ക്കായിരുന്നില്ല. സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി അധിക്ഷേപിക്കപ്പെടുന്ന ഒരു സഹതാരത്തിനൊപ്പം നിൽക്കാൻ ടീം ഇന്ത്യയ്ക്ക് സാധിക്കുന്നില്ലെങ്കിൽ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ ക്യാമ്പയിന് പിന്തുണ പ്രഖ്യാപിച്ച് നിങ്ങൾ നടത്തിയ പ്രതികരണങ്ങളും പൊള്ളയാണ് എന്നാണ് ഒമർ അബ്ദുള്ള, ജമ്മുകശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ശരിക്കും ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങളെ വേരോടെ പിഴുതെറിയണമെങ്കിൽ ഓരോരുത്തരിലും ആന്തരിക ശുദ്ധിയുണ്ടാവണം. എന്നാൽ നമ്മുടെ പ്രധാന പ്രശ്നമെന്തെന്നോ, പുറമേ നമ്മൾ സെക്യുലർ എന്ന് നടിക്കുകയും മതം ജാതി പറഞ്ഞുള്ള വിദ്വേഷ പരാമർശങ്ങളെ നിശബ്ദമായി പിന്തുണയ്ക്കുകയും ചെയ്യും. പുറമേ എല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കുകയും അകത്ത് വൃത്തിയാക്കാതിരിക്കുകയും ചെയ്യുന്നവർ പറയുന്ന ന്യായം പോലെയാണത്. അകത്തെ പൊടി ആരും കാണില്ലല്ലോ എന്ന്. എന്നാൽ ടാപ്പിലെ വെള്ളമാണ് ശുദ്ധമാക്കേണ്ടത് എന്നും ടാപ്പ് സ്വർണം പൂശിയതുകൊണ്ട് കാര്യമില്ല എന്നും തിരിച്ചറിയാത്തവരാണ് വിദ്വേഷ പ്രചാരണങ്ങൾക്ക് ചൂട്ടുപിടിക്കുന്നത്. മറ്റുള്ളവർ കാണുന്നില്ലേ എന്ന് കരുതി പുറമേ വൃത്തിയാക്കുന്നവർ അവനവന് വേണ്ടി അകം വൃത്തിയാക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ ഈ കളകളൊക്കെ പോകൂ. അതല്ലാതെ ഫേസ്ബുക്കോ മറ്റ് സോഷ്യൽ മീഡിയകളോ ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കോ വിദ്വേഷ പരാമർശങ്ങൾക്കോ എതിരെ നടപടികൾ കൈക്കൊള്ളും എന്ന് കരുതുന്നതിൽ അർത്ഥമില്ല. അമേരിക്ക നേരിടുന്ന അടിയന്തര ഭീഷണി ഫേസ്ബുക്കാണ് എന്ന് മുൻ ജീവനക്കാരി ഫ്രാൻസിസ് ഹോഗൻ വെളിപ്പെടുത്തി തോർക്കുക. ഫേസ്ബുക്കും അവരുടെ ഉടമസ്ഥതയിലുള്ള ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സമൂഹമാധ്യമങ്ങളും സമൂഹത്തെക്കാളുപരി ലാഭത്തിന് പ്രാധാന്യം നൽകുന്നുവെന്നും അനുചിതമായ ഉള്ളടക്കം കണ്ടെത്തിയിട്ടും നീക്കം ചെയ്യുകയോ ആവർത്തിക്കാതിരിക്കാൻ നടപടിയെടുക്കുകയോ ചെയ്തില്ലെന്നും ഹോഗൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഫേസ്ബുക്കിന്റെ ഇന്ത്യ പബ്ലിക് പോളിസി വിഭാഗം മേധാവിയായിരുന്ന അൻഖി ദാസ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ രാജിവച്ചതും ഓർമ്മിക്കുക. 2020 ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് അൻഖിയുടെ രാഷ്ട്രീയ പക്ഷപാത നിലപാട് അന്ന് വിവാദമുയർത്തിയിരുന്നു. അതുകൊണ്ടാണ് ആവർത്തിക്കേണ്ടി വരുന്നത് ബാഹ്യാക്രമണത്തെക്കാൾ ഏറ്റവും പേടിപ്പിക്കുന്നത് പലരുടെയും ആന്തരിക അശുദ്ധിയാണ്. അവരാണ് ഇന്നും വിദ്വേഷ പ്രചാരണത്തിന് പിന്നിൽ, അവരാണ് ഇത് പ്രചരിപ്പിക്കുന്നതിനും പിന്നിൽ. ഒരു മുന്നറിയിപ്പ് കൂടിയുണ്ട് ഈ റിപ്പോർട്ടിലൂടെ. ഫേസ്ബുക്ക് ഫീഡിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമ്മൾ എത്തിപ്പെടാൻ സാധ്യതയുള്ളതും വഴിതെറ്റിക്കുന്നതുമായ ഉള്ളടക്കങ്ങളുടെ വ്യാപ്തിയും കൺമുമ്പിൽ കാണുന്നതെല്ലാം വാസ്തവമല്ല എന്ന ഓർമ്മപ്പെടുത്തലും ഇതിലുണ്ട്. മാന്യമായ ജീവിതം നയിക്കുന്നവരെ ഏറ്റവും മോശമായ മാർഗങ്ങളിലൂടെ അപമാനിക്കുന്നത് മുതൽ ജീവിച്ചിരിക്കുന്നവരെ കൊല്ലാൻ വരെ മടിയില്ലാതെ സാമൂഹിക വിരുദ്ധർ സൈബർ ലോകത്ത് വിളയാടുന്നുണ്ട്. നമുക്ക് പരിചിതമാണത്. 4 മെഴുകുതിരികളുടെ കഥയുണ്ട്. ഒരു മുറിയിൽ പ്രകാശിതമായിരുന്ന 4 മെഴുകുതിരികൾ. ഒന്നാമത്തേത് സമാധാനത്തിന്റെ, രണ്ടാമത്തേത് വിശ്വാസത്തിന്റെ, മൂന്നാമത്തേത് സ്നേഹത്തിന്റെ. ഈ 3 വളരെ പെട്ടെന്ന് തന്നെ അണഞ്ഞു. ഇന്നത്തെ ലോകത്തിൽ ഇത് മൂന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടാണ് ഈ മെഴുകുതിരികൾ മൂന്നും അണഞ്ഞുപോയത്. സ്വയം കെട്ടുപോയ മെഴുകുതിരികൾ. എന്നാൽ നാലാമത്തെ മെഴുകുതിരി മാത്രം അപ്പോഴും പ്രകാശിതമായി തന്നെ നിൽക്കുന്നു. ഒരു കുട്ടി ചോദിച്ചു, ബാക്കി മൂന്നെണ്ണം അണഞ്ഞിട്ടും നീ മാത്രം എന്തേ കത്തി നിൽക്കുന്നത്? അപ്പോൾ നാലാമത്തേത് പറഞ്ഞു, ഞാൻ പ്രതീക്ഷയാണ്. പ്രതീക്ഷയുടെ വെളിച്ചം ഈ ലോകത്തില്ലെങ്കിൽ ഇനി ഒന്നിനും തുടരാൻ സാധ്യതയില്ല. പ്രതീക്ഷയാണ് സ്നേഹവും വിശ്വാസവും സമാധാനവും നൽകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം. ആ പ്രതീക്ഷ മാത്രമാണ് നമുക്ക് ബാക്കിയാവുന്നത്.